Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം പ്രക്ഷേപണത്തിൽ വാർത്തകളും ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നടത്തിയ സന്ദേശത്തിന്റെ സംഗ്രഹവും കേൾക്കാം. വാർത്തകൾ. വർഷം തോറുമുള്ള ആയുധശേഖരണം ലോകത്തെ ബിഷപ്പിന്റെ കാഠിന്യത്തിൽ തളച്ചിടുന്നു. ലാറ്റിനമേരിക്കൻ റബ്ബിനിക്കൽ സെമിനാരിയിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തെ കണ്ടുമുട്ടിയ ഫ്രാൻസിസ് മാർപ്പാപ്പ ആയുധ വ്യവസായത്തിനെതിരായ തന്റെ നിഷേധം ആവർത്തിച്ചു പറയുകയും മരിക്കുന്ന ആളുകളുടെ ചിലവിൽ ഉക്രൈനിൽ പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കുകയാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ലാറ്റിനമേരിക്കൻ റബ്ബിനിക്കൽ സെമിനാരിയിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തെ ഡിസംബർ മാസം 2-ാം തീയതിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ സ്വീകരിച്ച് കൂടിക്കാഴ്ച നടത്തിയത്. തദവസരത്തിൽ സമകാലിക സംഭവങ്ങളെക്കുറിച്ച് പരാമർശിച്ച മാർപ്പാപ്പ ഉക്രൈൻ യുദ്ധത്തിന്റെ ഭീകരത എടുത്തുപറഞ്ഞു. സഹോദരങ്ങൾ തമ്മിൽ നടത്തുന്ന ഈ യുദ്ധം തന്നെ ഏറെ വേദനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ ഒരേ നൂറ്റാണ്ടിൽ 3 യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് ഹതഭാഗ്യമാണെന്നും ചൂണ്ടിക്കാട്ടി. ഈ യുദ്ധങ്ങൾക്കുവേണ്ടി നിർമ്മിച്ച ആയുധങ്ങൾ നാം വേണ്ട എന്ന് വെച്ചിരുന്നുവെങ്കിൽ ലോകത്തിൽ നിന്നും പട്ടിണിയെന്ന വിപത്തിനെ ദൂരെ അകറ്റാമായിരുന്നുവെന്നും മാർപ്പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചു. ബലവാനാണെന്ന് കാട്ടുവാൻ ബലഹീനരായവരെ കൊന്നൊടുക്കുന്നതും ഉണ്ടാക്കിയ ആയുധങ്ങൾ വിൽക്കുന്നതിനായി യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നതും ആശങ്കാജനകമാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. ഉക്രൈന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ഡ്രോണുകളും മരിച്ചുവീഴുന്നവന്റെ ചിലവിൽ പുതിയ ആയുധ പരീക്ഷണം നടത്തുന്നതും തന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുവെന്നും മാർപ്പാപ്പ എടുത്തുപറഞ്ഞു. മാതാവിന്റെ മാധ്യസ്ഥ്യം ഉക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ ചത്തുരത്തിൽ ഞായറാഴ്ചയിലെ മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ വീണ്ടും ഉക്രൈൻ സമാധാനത്തിനുവേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫെബ്രുവരി മാസം മധ്യത്തിൽ ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധം ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ചും 10,000 അഭയരഹിതരാക്കിയും സംഹാര താണ്ഡവമാടുമ്പോൾ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. തന്റെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്കു വന്ന വാക്കുകളിൽ അദ്ദേഹത്തിന്റെ കണ്ഠമിടറുന്നതും വ്യക്തമായിരുന്നു. ഡിസംബർ മാസം 8-ാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിന് ലോകം മുഴുവൻ പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലേക്ക് ഉക്രൈന്റെ സമാധാനവും മാർപ്പാപ്പ സമർപ്പിച്ചു. അവളുടെ സഹായം അഭ്യർത്ഥിക്കുവാൻ പരിശുദ്ധ മറിയത്തെ നോക്കുക. അങ്ങനെ അവൾ സമാധാനത്തിന്റെ രാജ്ഞി, ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കുവാൻ മധ്യസ്ഥത വഹിക്കും, മാർപ്പാപ്പ പറഞ്ഞു. സ്നാപക യോഹന്നാന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ. മാർപ്പാപ്പയുടെ ട്വിറ്റർ സന്ദേശം. ദൈവത്തിങ്കിലേക്ക് തിരിച്ചുവരുവാനുള്ള സ്നേഹത്തിന്റെ പ്രകമ്പനം ഉൾക്കൊള്ളുന്ന സ്നാപക യോഹന്നാന്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ആഗമനകാലം നാൾക്കാട്ടിയിൽ കടന്നുപോകുന്ന ദിനങ്ങൾ മാത്രമായി മാറാതെ നമ്മുടെ അനുദിന കൃപയ്ക്കുവേണ്ടിയുള്ള കാലമായി തീരട്ടെയെന്നും മാർപ്പാപ്പ എടുത്തു പറഞ്ഞു. ആഗമനകാലത്തിന്റെ 2-ാം ഞായറാഴ്ച സഭ സ്നാപക യോഹന്നാന്റെ പ്രഭാഷണമാണ് സുവിശേഷ പരിചിന്തനത്തിനായി വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കുവയ്ക്കുന്നത്. സുവിശേഷത്തിന്റെ ഈ വലിയ ആശയമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ട്വിറ്റർ സന്ദേശത്തിലും നമുക്ക് പകർന്നു നൽകുന്നത്. രാജ്യത്തിന്റെ സമാധാനം ആഗ്രഹിച്ച് പ്രാർത്ഥനയുടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ഉക്രൈൻ കുരുന്നുകൾ. സമാധാനം കാംക്ഷിക്കുന്ന ഉക്രൈനിയൻ കുട്ടികളുടെയും യുവാക്കളുടെയും സൃഷ്ടികളുടെ പുനർനിർമ്മാണം റോമിലും മറ്റ് വിവിധ രാജ്യങ്ങളിലും പ്രദർശിപ്പിക്കുന്നു. തങ്ങൾക്കുവേണ്ടി മാത്രമല്ല ലോകമെമ്പാടും സമാധാനം സ്വപ്നം കാണുന്ന യുവാക്കളുടെ ആത്മാവിനെ സുഖപ്പെടുത്തുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുവെന്ന് അതിന്റെ സംഘാടകർ വെളിപ്പെടുത്തുന്നു. റഷ്യൻ യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ യുദ്ധം വേണ്ട, സമാധാനം മതിയെന്ന മുദ്രാവാക്യം ഉയർത്തിക്കാട്ടി സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികളും യുവജനങ്ങളും വരച്ച ചിത്രങ്ങൾ ഇപ്പോൾ ലോക മനസാക്ഷിയുടെ തന്നെ നൊമ്പര ചിത്രമായി പ്രദർശനങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നു. വെളിച്ചമില്ലാത്ത അഭയസ്ഥാനങ്ങളുടെ ഉള്ളിൽ ഭയത്തിന്റെ തടവറയ്ക്കുള്ളിൽ കഴിയുന്ന ഈ കുരുന്നുകളുടെ ചിത്രങ്ങൾ ബോംബാക്രമണത്തിൽ തകർന്ന നഗരങ്ങളായ ഖാർക്കീവ്, മൈക്ലൈവ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ലിവിവിൽ എത്തിച്ച് അവിടെ നിന്നും ഫോട്ടോകളെടുത്ത് ലോകമെമ്പാടുമുള്ള വിവിധ നഗരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ലിവിവിലെ ഒരു ആർട്ട് സ്റ്റുഡിയോയുടെ ചിത്രകാരിയും ഡയറക്ടറുമായ നതാലിയ ഫ്ലയാക് യുവ ചിത്രകാരന്മാർ ചിത്രീകരിച്ച ചിഹ്നങ്ങളുടെ അർത്ഥവും വിശദീകരിക്കുന്നു. പല കുട്ടികളും ദൈവത്തിനും ആളുകൾക്കുമിടയിൽ മധ്യസ്ഥരായ മാലാഖമാരെ ചിത്രീകരിച്ചിരിക്കുന്നു. ഉക്രൈനിയൻ പതാകയുടെ നിറങ്ങളായ മഞ്ഞ, നീല നിറങ്ങളാണ് പല ആൺകുട്ടികളും അവരുടെ കൃതികളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി മാർപാപ്പ ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ പങ്കുവച്ച ചിന്തകൾ കേൾക്കാം. വത്തിക്കാനിൽ ഞായറാഴ്ചകളിലെ പതിവനുസരിച്ച് ഫ്രാൻസിസ് പാപ്പ ഈ ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥന നയിച്ചു. ഇതിൽ പങ്കുകൊള്ളുന്നതിന് വിവിധ രാജ്യക്കാരായിരുന്ന നിരവധി വിശ്വാസികൾ വിശുദ്ധ പത്രോസിന്റെ ബിസിലിക്കയുടെ ചത്തുരത്തിൽ സന്നിഹിതരായിരുന്നു. ചത്തുരത്തിൽ ഒരുക്കിയിരുന്ന മനോഹരമായ മരനിർമ്മിത പുൽക്കൂടും ദീപാലങ്കൃത ക്രിസ്തുമസ് മരവും കാണുന്നതിനെത്തിയിരുന്നവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. റോമിലെ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്, ഇന്ത്യയിലെ സമയം ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ ഇപ്പോഴുള്ള സമയവ്യത്യാസമനുസരിച്ച് വൈകുന്നേരം 4:30 ത്രികാല ജപം ചൊല്ലുന്നതിനായി പാപ്പ ആ സമയത്തിന് അല്പം മുൻപ് അരമനയുടെ മുകളിലത്തെ നിലയിലുള്ള പതിവ് ജാലകത്തിങ്കൽ പ്രത്യക്ഷനായപ്പോൾ ബസലിക്കാങ്കണത്തിൽ സന്നിഹിതരായിരുന്ന ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങൾ ഉയർന്നു. ലത്തീൻറീത്തിന്റെ ആരാധനക്രമമനുസരിച്ച് ഈ ഞായറാഴ്ച ദിവ്യബലിമധ്യ വായിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 3:1 മുതൽ 12 വാക്യങ്ങൾ, അതായത് യേശുവിന്റെ ആഗമനത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിക്കുന്ന സ്നാപക യോഹന്നാനെ അവതരിപ്പിക്കുന്ന ഭാഗം ആയിരുന്നു പ്രാർത്ഥനയ്ക്ക് മുൻപ് പാപ്പ നടത്തിയ വിചിന്തനത്തിന് ആധാരം. ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന തന്റെ പ്രഭാഷണം പാപ്പ ആരംഭിച്ചത് ഇപ്രകാരമാണ്.
Cari fratelli e sorelle, buongiorno, buona domenica. Oggi, seconda domenica di Avvento, il Vangelo della liturgia ci presenta la figura di Giovanni Battista.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം, നല്ല ഞായറാശംസകൾ. ആഗമനകാലത്തിലെ 2ാം ഞായറാഴ്ചയായ ഇന്നത്തെ ആരാധനാക്രമത്തിലെ സുവിശേഷം സ്നാപക യോഹന്നാനെ അവതരിപ്പിക്കുന്നു. അവൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം എന്ന് സുവിശേഷം പറയുന്നു. അവൻ സകലരെയും മാനസാന്തരപ്പെടാൻ ക്ഷണിച്ചു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3:2. അവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതിനെക്കുറിച്ച് പ്രസംഗിച്ചു. ചുരുക്കത്തിൽ, ഒറ്റ നോട്ടത്തിൽ അല്പം പരുക്കനും ഒരു പ്രത്യേക ഭയം ഉളവാക്കുന്നവനുമായി തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള തീവ്ര വിരക്തനും മൌലികവാദിയുമായ ഒരു മനുഷ്യൻ. അപ്പോൾ നമുക്ക് സ്വയം ചോദിക്കാം, എന്തുകൊണ്ടാണ് സഭ അനുവർഷം ആഗമനകാല യാത്രയിൽ പ്രധാന സഹയാത്രികനായി അവനെ നിർദ്ദേശിക്കുന്നത്? അവന്റെ കാർക്കശ്യത്തിന്റെ പിന്നിൽ, അവന്റെ തീവ്രതയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് എന്താണ്? യോഹന്നാന്റെ രഹസ്യമെന്താണ്? സഭ ഇന്ന് യോഹന്നാനിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? വാസ്തവത്തിൽ സ്നാപകൻ ഒരു കഠിന മനുഷ്യൻ എന്നതിനേക്കാൾ ഇരട്ടത്താപ്പിനോട് പൊരുത്തപ്പെടാത്ത ഒരു മനുഷ്യനാണ്. ഉദാഹരണത്തിന്, കാപട്യത്തിന് പേരുകേട്ട പരീശന്മാരും സദൂക്യരും അവനെ സമീപിക്കുമ്പോൾ അവന്റെ വിയോജിപ്പിന്റെ പ്രതികരണം വളരെ ശക്തമാണ്. വാസ്തവത്തിൽ അവരിൽ ചിലർ ഒരുപക്ഷെ യോഹന്നാൻ വളരെ ജനപ്രിയനായി തീർന്നതിനാൽ ജിജ്ഞാസ മൂലമോ അവസരവാദികളായതിനാലോ ആയിരിക്കാം അവന്റെ അടുക്കൽ പോയത്. തങ്ങളുടെ കാര്യത്തിൽ എല്ലാം ശരിയാണെന്ന് ആ പരീശന്മാർക്കും സദൂക്യന്മാർക്കും തോന്നി. അവർ സ്നാപകന്റെ കടുത്ത ആഹ്വാനത്തിനു മുന്നിൽ സ്വയം നീതീകരിച്ചത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഇരട്ടത്താപ്പിനും ധാർഷ്ട്യത്തിനുമിടയിൽ അവർ കൃപയുടെ അവസരം, ഒരു പുതിയ ജീവിതം ആരംഭിക്കാനുള്ള സന്ദർഭം ഉപയോഗിച്ചില്ല. തങ്ങൾ നീതിമാന്മാരാണെന്ന അനുമാനത്തിൽ അവർ സ്വയം അടച്ചുപൂട്ടി. ആകയാൽ യോഹന്നാൻ അവരോട് പറയുന്നു, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. മത്തായി 3:8. നിന്റെ ജീവിതം വലിച്ചെറിയരുത് എന്ന് സ്വപുത്രൻ നശിക്കുന്നത് കണ്ട് അവനോട് പറയുന്ന പിതാവിന്റേതുപോലുള്ള സ്നേഹത്തിന്റെ രോദനമാണ് അത്. വാസ്തവത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കാപട്യം ഏറ്റവും വലിയ അപകടമാണ്. കാരണം അത് ഏറ്റവും പവിത്രമായ യാഥാർത്ഥ്യങ്ങളെപ്പോലും നശിപ്പിക്കും. കാപട്യം വലിയ ഒരു അപകടമാണ്. ഇക്കാരണത്താൽ സ്നാപകനും പിന്നീട് യേശു ചെയ്യുന്നതുപോലെ കപടവിശ്വാസികളോട് കാർക്കശ്യം കാട്ടുന്നു. ഉദാഹരണത്തിന് മത്തായിയുടെ 23-ാം അധ്യായം നമുക്ക് വായിക്കാം. അവിടെ യേശു അക്കാലത്തെ കപടവിശ്വാസികളോട് വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് സ്നാപകനും യേശുവും ഇത് ചെയ്യുന്നത്? അവരിൽ ഇളക്കമുണ്ടാക്കാൻ. എന്നാൽ തങ്ങൾ പാപികളാണെന്ന് തോന്നിയവർ അവന്റെ അടുക്കൽ ഓടിച്ചെന്ന് അവരുടെ പാപങ്ങളേറ്റുപറഞ്ഞ് സ്നാനമേറ്റു. അങ്ങനെയാണ്, ദൈവത്തെ സ്വീകരിക്കുന്നതിന് കഴിവല്ല, വിനയമാണ് ആവശ്യം. ഇതാണ് ദൈവത്തെ സ്വാഗതം ചെയ്യാനുള്ള വഴി, സാമർത്ഥ്യമല്ല. ഞങ്ങൾ ശക്തരാണ്, ഞങ്ങൾ ഒരു വലിയ ജനമാണ്, ഇല്ല, വിനയം. ഞാനൊരു പാപിയാണ്, അത് അമൂർത്തമായ രീതിയിലല്ല. നമ്മൾ ഓരോരുത്തരും ആദ്യം അവനവനോട് തന്നെ സ്വന്തം പാപങ്ങൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ കാപട്യങ്ങൾ ഏറ്റുപറയണം. ഉന്നതത്തിൽ നിന്നിറങ്ങി അനുതാപത്തിന്റെ വെള്ളത്തിൽ മുങ്ങണം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, യോഹന്നാൻ തന്റെ ചെറുക്കലിന്റേതായ പ്രതികരണങ്ങൾ കൊണ്ട് നമ്മെ ചിന്തിപ്പിക്കുന്നു. നമ്മളും ചിലപ്പോൾ ആ പരീശന്മാരെ പോലെയല്ലേ? ഒരുപക്ഷേ നാം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്നും നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണെന്നും നമുക്ക് ദൈവത്തെയും സഭയെയും നമ്മുടെ സഹോദരങ്ങളെയും എല്ലാ ദിവസവും ആവശ്യമില്ലെന്നും കരുതിക്കൊണ്ട് നമ്മളവരെ മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുന്നു. ഒരു സാഹചര്യത്തിൽ മാത്രമേ ഒരുവനെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുക അനുവദനീയമായിട്ടുള്ളൂ എന്നത് നാം മറക്കുന്നു. അതായത്, അവനെ എഴുന്നേൽക്കാൻ സഹായിക്കേണ്ടത് ആവശ്യമായി വരുമ്പോൾ മാത്രം. ഇക്കാര്യത്തിലൊഴികെ മറ്റൊന്നിലും അത് ന്യായമല്ല. ആഗമനകാലം നമ്മുടെ മുഖം മൂടികൾ അഴിച്ചുമാറ്റാനുള്ള കൃപയുടെ സമയമാണ്. നമുക്കോരോരുത്തർക്കും അതുണ്ട്. സ്വയം പര്യാപ്തരാണെന്ന നമ്മുടെ വിശ്വാസാനുമാനത്തിൽ നിന്ന് മുക്തരാകുന്നതിന്, നമ്മുടെ പാപങ്ങൾ മറഞ്ഞിരിക്കുന്നവ ഏറ്റുപറയുന്നതിന്, ദൈവത്തിന്റെ മാപ്പ് സ്വീകരിക്കുന്നതിന്, നാം ദ്രോഹിച്ചവരോട് ക്ഷമ ചോദിക്കുന്നതിന് നമുക്ക് വിനീതർക്കൊപ്പം വരിയിൽ നിൽക്കാം. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിന് തുടക്കമാകുന്നു. മാർഗം ഒന്നു മാത്രമേയുള്ളൂ, വിനയം. ശ്രേഷ്ഠത, ഔപചാരികത, കാപട്യങ്ങൾ എന്നിവയിൽ നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ, മറ്റുള്ളവരിൽ സഹോദരന്മാരെയും സഹോദരിമാരെയും നമ്മെപ്പോലുള്ള പാപികളെയും ദർശിക്കാൻ, മറ്റുള്ളവർക്കു വേണ്ടിയല്ല നമുക്കു വേണ്ടി വരുന്ന, നാം ആയിരിക്കുന്നത് പോലെ, അതായത് നമ്മുടെ ദാരിദ്ര്യങ്ങൾ, ദുരിതങ്ങൾ, വൈകല്യങ്ങൾ എല്ലാറ്റിനുമുപരിയായി വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുകയും പൊറുക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുകയെന്ന ആവശ്യം എന്നിവയോടുകൂടിയ നമുക്കായി വരുന്ന രക്ഷകനെ യേശുവിൽ ദർശിക്കാൻ എളിമയാണ് മാർഗം. നമുക്കൊരു കാര്യം കൂടി ഓർമ്മിക്കാം. എല്ലായ്പ്പോഴും വീണ്ടും ആരംഭിക്കാനുള്ള സാധ്യത യേശുവിനോടുകൂടിയുണ്ട്. ഒരിക്കലും വൈകിയിട്ടില്ല. എല്ലായ്പ്പോഴും പുനരാരംഭ സാധ്യതയുണ്ട്. ധൈര്യമായിരിക്കുക, അവൻ നമ്മുടെ ചാരത്തുണ്ട്. ഇത് പരിവർത്തനത്തിനുള്ള സമയമാണ്. ഓരോരുത്തർക്കും ചിന്തിക്കാം, എന്റെ ഉള്ളിലെ അവസ്ഥ ഇതാണ്, ഈ പ്രശ്നം എന്നെ ലജ്ജിപ്പിക്കുന്നതാണ്, എന്നാൽ യേശു നിന്റെ അടുത്തുണ്ട്. വീണ്ടും തുടങ്ങുക. കൂടുതലായി ഒരു ചുവടുകൂടി വയ്ക്കാനുള്ള സാധ്യത എപ്പോഴുമുണ്ട്. അവിടുന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മുടെ കാര്യത്തിൽ അവിടുന്ന് തളരുന്നില്ല, ഒരിക്കലും മടുക്കുന്നില്ല. നമ്മൾ ശല്യക്കാരാണ്, പക്ഷേ അവിടുന്ന് ഒരിക്കലും മടുക്കുന്നില്ല. ദൈവത്തിലേക്ക് മടങ്ങാനുള്ള സ്നാപക യോഹനാന്റെ അഭ്യർത്ഥന നമുക്ക് ശ്രവിക്കാം. ഈ ആഗമനകാലം പഞ്ചാംഗത്തിലെ ദിവസങ്ങൾ പോലെ കടന്നു പോകാൻ അനുവദിക്കരുത്. കാരണം ഇത് നമുക്കും ഇവിടെ ഇപ്പോൾ കൃപയുടെ സമയമാണ്. കർത്താവിന്റെ ഇളയദാസിയായ മറിയം അവിടത്തെയും നമ്മുടെ സഹോദരി സഹോദരന്മാരെയും എളിമയുടെ പാതയിൽ കണ്ടുമുട്ടാൻ നമ്മെ സഹായിക്കട്ടെ. വിനയമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഏക മാർഗം.
മരിയ ലുമിലെ സെർവ ദൽ സിഗ്നോരി ചി അയൂട്ടി അ റിൻകോൺട്രാരെ ലൂയി ജെസു എ ഇ ഫ്രാറ്റെല്ലി സുല്ല വിയ ദെല്ലുമിൽത കെ ലുനിക കെ ചി ഫറാ അൻഡാരെ അവാന്തി.
ഈ വാക്കുകളെ തുടർന്ന് പാപ്പ കർത്താവിന്റെ മാലാഖ എന്നാരംഭിക്കുന്ന പ്രാർത്ഥന നയിക്കുകയും ആശീർവാദം നൽകുകയും ചെയ്തു. ആശീർവാദാനന്തരം പാപ്പ ത്രികാല പ്രാർത്ഥനയിൽ സംബന്ധിച്ച റോമാക്കാരും വിവിധ രാജ്യക്കാരുമായ എല്ലാവർക്കും, കുടുംബങ്ങൾ, ഇടവകകൾ, സംഘടനകൾ എന്നിവയിൽപ്പെട്ട ഏവർക്കും അഭിവാദ്യം അർപ്പിച്ചു. പോളണ്ടുകാരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യവേ പാപ്പ കിഴക്കൻ യൂറോപ്പിലെ സഭയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയുടെയും ധനസമാഹരണത്തിന്റെയും ദിനത്തെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ചയും ആഗമനകാല യാത്രയുടെ നല്ല തുടർച്ചയും ആശംസിച്ച പാപ്പ അടുത്ത വ്യാഴാഴ്ച അമരോത്ഭവനാഥയുടെ തിരുനാൾ ആചരിക്കുന്നത് അനുസ്മരിക്കുകയും സമാധാനത്തിനായുള്ള പ്രാർത്ഥന, വിശിഷ്യ യുദ്ധം മൂലം യാതനകൾ അനുഭവിക്കുന്ന ഉക്രൈൻ ജനതയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അമലോത്ഭവ കന്യകയ്ക്ക് സമർപ്പിച്ചു. തനിക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതെന്ന പതിവ് അഭ്യർത്ഥന നവീകരിക്കുകയും ചെയ്ത പാപ്പ എല്ലാവർക്കും നല്ല ഒരു ഉച്ചവിരുന്ന് നേരുകയും വീണ്ടും കാണാമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് സുസ്മേരവതനായി കൈകൾ വീശി ജാലകത്തിങ്കൽ നിന്ന്
പിൻവാങ്ങി. Buon pranzo e arrivederci.
നിങ്ങൾ ഇതുവരെ കേട്ടത് മാർപ്പാപ്പായുടെ ത്രികാല പ്രാർത്ഥനാ പ്രഭാഷണം. ഇനി ഒരു മരിയ ഗീതി. ഇതോടെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.